2024 ജൂലൈ 11 വ്യാഴാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ 2 പേജിൽ നിന്ന് വായിക്കുന്നത് അർച്ചന. വിഴിഞ്ഞം ചോളന്മാരുടെ രാജേന്ദ്ര ചോള പട്ടണം. കോവളം സതീഷ് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്. തിരുവനന്തപുരം. പ്രാചീന സംഘകാലത്തെ ആയി രാജ്യത്തിന്റെ സൈനിക കേന്ദ്രമായിരുന്നു കടൽ ഗതാഗതത്തിൽ നാഴികക്കല്ലാകാൻ ഒരുങ്ങുന്ന വിഴിഞ്ഞം. AD 10 ആയി രാജ്യം ഇല്ലാതായി. തുടർന്ന് ചോളന്മാരുടെ നിയന്ത്രണത്തിലായ വിഴിഞ്ഞത്തെ അവർ രാജേന്ദ്ര ചോള പട്ടണം എന്ന് പുനർനാമകരണം ചെയ്തു. നാട് ഭരിച്ച രാജരാജ ചോളന്റെ പേര് ഒപ്പം ചേർക്കുകയായിരുന്നു. കപ്പൽ നിർമ്മാണശാലയും അന്ന് വിഴിഞ്ഞത്തുണ്ടായിരുന്നു. വിഴിഞ്ഞത്തെ പള്ളിക്കടുത്തുള്ള ഇവിടം ഇന്ന് കപ്പശാല എന്നാണ് അറിയപ്പെടുന്നത്. അന്ന് ദക്ഷിണേന്ത്യയിൽ വാണിജ്യ കേന്ദ്രമൊരുക്കാൻ വിഴിഞ്ഞം പോലൊരു തുറമുഖം അവിഭാജ്യമായിരുന്നു. അതിനായി തമിഴ്നാട്ടിലെയും കേരളം ഉൾപ്പെടുന്ന പ്രദേശത്തെയും ഭരണാധികാരികൾ പലതവണ ഏറ്റുമുട്ടി. തുറമുഖത്തിനായി 7 നൂറ്റാണ്ടിൽ വിഴിഞ്ഞത്ത് ചോള പാണ്ഡ്യ യുദ്ധം നടന്നുവെന്നാണ് ചരിത്രം. പിന്നീട് പാണ്ഡ്യ രാജാക്കന്മാരുടെയും വേണാടിന്റെയും ഒടുവിൽ തിരുവിതാംകൂറിന്റെയും ഭാഗമായിരുന്നു വിഴിഞ്ഞം. ചരിത്രപരമായ ഒരുപാട് ശേഷിപ്പുകൾ വിഴിഞ്ഞത്തുണ്ട്. അതിലൊന്നാണ് പ്രാചീനമായ വിഴിഞ്ഞം ഗുഹാക്ഷേത്രം. ഒറ്റ ശിലയിൽ നിർമ്മിച്ച ക്ഷേത്രം വിഴിഞ്ഞം ജംഗ്ഷനിൽ നിന്ന് 50 മീറ്റർ മാറിയാണുള്ളത്. ശിലാക്ഷേത്രം എന്നും അറിയപ്പെടുന്നു. മറ്റു ചില ശിലാക്ഷേത്രങ്ങളടക്കം സംരക്ഷിക്കാനല്ലാതെ കിടന്നിരുന്നു. ചിലതൊക്കെ പ്രദേശവാസികൾ മുൻകൈയെടുത്ത് സംരക്ഷിക്കുന്നുണ്ട്. 2 ക്ഷേത്രങ്ങൾ ഏറ്റെടുത്ത് ദേവസ്വം ബോർഡ്. 9 നൂറ്റാണ്ടിൽ നിർമ്മിച്ച വിഴിഞ്ഞം ഭഗവതി ക്ഷേത്രം, പിറവിളാകം ശിവക്ഷേത്രം എന്നിവ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഏറ്റെടുത്തിരുന്നു. വേണാട് രാജ്യം തിരുവിതാംകൂർ ആയപ്പോഴേക്കും ഒരു തുറമുഖം നിർമ്മിക്കണമെന്ന് ആശയമുണ്ടായി. CP രാമസ്വാമി അയ്യർ ദിവാനായിരിക്കെ നിർമ്മാണത്തിന്റെ പ്രാരംഭ നടപടികളും തുടങ്ങി. പിന്നീടുണ്ടായ രാഷ്ട്രീയ മാറ്റങ്ങൾ പദ്ധതി ഉപേക്ഷിക്കുന്നതിലെത്തിച്ചു. പലവട്ടം വിഴിഞ്ഞം തുറമുഖത്തെ പറ്റിയുള്ള ആലോചന നടന്നെങ്കിലും 2001 MV രാഘവൻ തുറമുഖ മന്ത്രിയായതിനു ശേഷമാണ് വ്യക്തതയോടെ പദ്ധതിയെ സമീപിച്ചത്.